യെശയ്യ പ്രവചനം 50-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വരെയാണല്ലോ നാം ചിന്തിച്ചു കഴിഞ്ഞത്. നമ്മുടെ കർത്താവിൻ്റെ ഈ ഭൂമിയിലായിരുന്നപ്പോഴത്തെ പല അനുഭവത്തെയും വിശദീകരിക്കുന്ന ഭാഗങ്ങളാണ് 49-ും 50-ും അധ്യായങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. 50-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, യഹോവയായ കർത്താവ് എൻ്റെ ചെവി തുറന്നു, ഞാനോ മറുത്തു നിന്നില്ല, പിന്തിരിഞ്ഞതുമില്ല എന്ന് വായിക്കുന്നു. തൻ്റെ ക്രൂശീകരണത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ വിധേയത്വത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെ ഭാഗത്ത് ഒരു അടിമ യജമാനന് എന്നേക്കും അടിമയായിരിക്കേണ്ടതിന് തൻ്റെ യജമാനൻ അവൻ്റെ കാത് തുളയ്ക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ സ്വതന്ത്രനായി പോകയില്ല എന്ന് തീർത്തു പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസന്നിധിയിൽ കൂട്ടിക്കൊണ്ടിരുന്ന് കതകിൻ്റെയോ കട്ടളക്കാലിൻ്റെയോ അടുക്കൽ നിർത്തിയിട്ട് സൂചി കൊണ്ട് അവൻ്റെ കാത് കുത്തി തുളയ്ക്കണം. പിന്നെ അവൻ എന്നേക്കും അവന് ദാസനായിരിക്കണം എന്ന് പുറപ്പാട് ദിവസം 21-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അതിനുശേഷം അവൻ കാതിൽ ഒരു വളയം ഭരിക്കണമായിരുന്നു. അവൻ ആജീവനാന്തം തൻ്റെ യജമാനന് ദാസനായിരിക്കുമെന്നത്രേ അത് സൂചിപ്പിക്കുന്നത്. അവൻ തൻ്റെ യജമാനൻ എന്നേക്കും ദാസനായിരിക്കുന്നതിന് 2 കാരണമുണ്ട്. ഒന്ന്, അവൻ തൻ്റെ യജമാനനെ സ്നേഹിക്കുന്നു. 2-ാമത്തേത് എന്താണെന്നോ, അവൻ ഒരു അടിമ പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ടുണ്ട്. അവളെ പിരിഞ്ഞു പോകാൻ അവന് മനസ്സില്ല. എങ്ങനെയാണ് ഇത് യേശു ക്രിസ്തുവിൽ ഒത്തുവരുന്നത് എന്ന് കാണുന്നുണ്ടോ? ഈ ആചാരത്തെ പരാമർശിച്ചുകൊണ്ട് സങ്കീർത്തനക്കാരൻ എഴുതി, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു എന്ന്. എബ്രായ ലേഖനം 10-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇതെങ്ങനെ ഉദ്ധരിച്ചിരിക്കുന്നു എന്ന് നോക്കുക. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സങ്കീർത്തനത്തിൽ ഇത് പറയുന്നത് നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു എന്നത്രേ. എബ്രായരിൽ പറയുന്നു ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു എന്ന്. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരികയും താൻ ക്രൂശിങ്കിലേക്ക് പോവുകയും ചെയ്തപ്പോൾ തൻ്റെ കാതുകൾ തുളയ്ക്കുകയോ കിഴിക്കുകയോ ചെയ്തിരുന്നില്ല. അവനൊരു ശരീരം നൽകപ്പെട്ടിരുന്നു. ആ ശരീരം ക്രൂശിന്മേൽ വെച്ച് ആണിയടിക്കപ്പെട്ടിരുന്നു. സ്വർഗത്തിലേക്ക് മടങ്ങുമ്പോൾ ആണിപ്പാടുകളുള്ള തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരം അവനുണ്ടായിരുന്നു. തൻ്റെ ചെവി തുളയ്ക്കപ്പെടുന്നതിനേക്കാൾ അധികമായ എന്ത് അവൻ ചെയ്തു? തൻ്റെ ശരീരം ക്രൂശിക്കപ്പെടാൻ അവൻ നൽകി. കാരണം അവൻ അത്രമാത്രം നമ്മെ സ്നേഹിച്ചു. നമ്മെ കൂടാതെ അവൻ സ്വർഗത്തിലേക്ക് മടങ്ങില്ല. 6-ാം വാക്യം നോക്കിക്കാട്ടെ. അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും രോമം ഭരിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു. എൻ്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചിട്ടുമില്ല. യേശു ബന്ധിക്കപ്പെട്ടപ്പോൾ ഇത് അക്ഷരാർത്ഥത്തിൽ നിറവേറി. മത്തായിയും മർക്കോസും യോഹന്നാനും താൻ തുപ്പലേറ്റു എന്നും ചാട്ടവാറടിയേറ്റു എന്നും മുഷ്ടികൊണ്ട് ഇടിയേറ്റെന്നും പീഡനമേറ്റെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നാം ചിന്തിക്കുവാൻ ഇഷ്ടപ്പെടാത്ത, മറികടന്നു പോകുവാൻ ആഗ്രഹിക്കാത്ത ഒന്നാണ്. എന്നാൽ ഇവ അക്ഷരാർത്ഥത്തിൽ നിറവേറുകയായിരുന്നു. മനുഷ്യർ ദൈവപുത്രനിൽ ആശ്രയിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ദൈവം നിർദ്ദേശിക്കുന്നു. 10-ാം വാക്യമാണ് ഇനി ഞാൻ വായിക്കുന്നത്. 50-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, നിങ്ങളിൽ യഹോവയെ ഭയപ്പെടുകയും അവന്റെ ദാസന്റെ വാക്ക് കേട്ടനുസരിക്കുകയും ചെയ്യുന്നവനാർ. തനിക്ക് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നാലും അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തന്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ. ഇതൊരു അനുനയ വാക്കാണ്. ദൈവത്തിന്റെ ദാസനിൽ ആശ്രയിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും വേണ്ടി പരിശുദ്ധാത്മാവ് ഒരു സ്വാന്തനത്തിന്റെയും യാചനയുടെയും വാക്ക് പറയുകയാണ്. ഇതിൽ നിന്ന് തിരിഞ്ഞ് അവനിതാ ഒരു മുന്നറിയിപ്പിന്റെ വാക്ക് നൽകുന്നു. 11-ാം വാക്യം, ഹാ, തീ കത്തിച്ച് തീയമ്പുകൾ അരക്ക് കിട്ടുന്നവരെ, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ തീയുടെ വെളിച്ചത്തിലും നിങ്ങൾ കൊളുത്തിയിരിക്കുന്ന തീയമ്പുകളുടെ ഇടയിലും നടപ്പിൻ. എന്റെ കയ്യാൽ ഇത് നിങ്ങൾക്ക് ഭവിക്കും. നിങ്ങൾ വ്യസനത്തോടെ കിടക്കേണ്ടി വരും. ആദ്യം അവൻ അവരോട് യാചിക്കുന്ന വിധം ഒരു സ്വാന്തന വാക്ക് നൽകി. പിന്നെ ഇതാ, ലോകത്തിന്റെ വെളിച്ചമായവനെ ത്യജിച്ചുകൊണ്ട് തങ്ങളുടെ സ്വന്തം വെളിച്ചത്തിൽ നടക്കുന്നവർക്കെതിരെ അവനൊരു മുന്നറിയിപ്പിന്റെ വാക്ക് നൽകുന്നു. ഒരിക്കൽ ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, അയാൾ റേഡിയോയിൽ എൻ്റെ പരിപാടി കേട്ടു, എന്നാൽ രക്ഷയുടെ കാര്യത്തിൽ അയാൾ എന്നോട് യോജിക്കുന്നില്ല. ഇതേക്കുറിച്ച് അയാൾ ചിന്തിക്കുന്നത് എന്താണെന്ന് പറയട്ടെ എന്ന്. കൊള്ളാം, അദ്ദേഹം ഒരു വെളിച്ചം ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്. എന്നെ അവിടെ പിടിച്ചു നിർത്തി തൻ്റെ തീ കൊണ്ട് ചൂടുപിടിപ്പിക്കാനാണ് തൻ്റെ ശ്രമം. അതൊരു മിഥ്യാ വെളിച്ചമാണെന്ന് എനിക്കറിയാം. യാതൊരു ചൂടോ വെളിച്ചമോ നൽകാത്തത്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഒരു വിരൂപനോ ക്രൂരനോ ആകാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ താങ്കൾ ചിന്തിക്കുന്നത് എന്ത് എന്ന് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം താങ്കൾ എന്ത് ചിന്തിക്കുന്നു എന്നതും ഞാൻ എന്ത് ചിന്തിക്കുന്നു എന്നതും തികച്ചും അർത്ഥശൂന്യമാണ്. ദൈവം എന്ത് പറയുന്നു, അതാണ് നാം അറിയേണ്ടത്. നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ വെളിച്ചത്തിൽ നടക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. അവനാകുന്നു ലോകത്തിന്റെ വെളിച്ചം. ലോകത്തിന്റെ വെളിച്ചമായ അവനെ നാം തള്ളിക്കളഞ്ഞാൽ പിന്നെ നാം ഇവിടെ നടക്കുന്നത് നമ്മുടെ സ്വന്തം തീയുടെ ചെറിയ പ്രകാശത്തിലായിരിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഈ മുന്നറിയിപ്പ് തരുന്നു, നിങ്ങളുടെ ആ സ്വന്തം തീയുടെ വെളിച്ചത്തിൽ നടന്നാൽ ഇവിടെ നിങ്ങൾ വ്യസനത്തോടെ കിടക്കും, അതായത് നിങ്ങൾ നിത്യമായി നഷ്ടപ്പെടും. 51-ാം അധ്യായത്തിലേക്കും കൂടി നമുക്ക് പ്രവേശിക്കാം. മുൻകാല ചരിത്രത്തിൽ നിന്നും ഇസ്രായേലിന്റെ ഉത്ഭവം, ഭാവിക്ക് വേണ്ടിയുള്ള ഇസ്രായേലിന്റെ ജീവിത വീക്ഷണം, ഇസ്രായേലിന്റെ വർത്തമാനകാല അവസ്ഥയുടെ രൂപരേഖ എന്നിവയാണ് ഇതിലെ പ്രധാന വിഷയങ്ങൾ. ഇസ്രായേൽ ജാതിയെ സംബന്ധിച്ച് ദൈവത്തിനൊരു ഭാവി പദ്ധതിയുണ്ട്. ഇത് മനസ്സിലാക്കാതെ ഈ അധ്യായം വായിക്കുവാൻ സാധിക്കില്ല. സഭയെക്കുറിച്ചും താങ്കളെക്കുറിച്ചും എന്നെക്കുറിച്ചും ദൈവത്തിനൊരു ഭാവി പദ്ധതി ഉള്ളതുപോലെ. 50-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം ഞാൻ ഒരിക്കൽ കൂടി താങ്കളെ ഓർമ്മിപ്പിക്കട്ടെ. അതൊരു മുന്നറിയിപ്പാണല്ലോ. അതൊരു പക്ഷേ താങ്കളെ സഹസ്രാബ്ദ വാഴ്ചയില്ലെന്നുള്ള ഒരു വ്യാഖ്യാനത്തിലേക്ക് നയിച്ചേക്കാം. ഇസ്രായേലിനെ എന്നേക്കുമായി ദൈവം മാറ്റി നിർത്തിയിരിക്കുന്നു എന്നും താൻ ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ താൻ അർത്ഥമാക്കുന്നത് സഭയെക്കുറിച്ച് ആണെന്നും നാം ധരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്റെ സുഹൃത്തെ, ദൈവം ഇസ്രായേലിനോട് പറയുമ്പോൾ താൻ അർത്ഥമാക്കുന്നത് ഇസ്രായേലിനെ തന്നെയാണ്, അല്ലാതെ സഭയെക്കുറിച്ചല്ല. ഇസ്രായേലിന് പകരം സഭയാണ് താൻ അർത്ഥമാക്കിയിരുന്നതെങ്കിൽ എവിടെയെങ്കിലും അതോട് ചേർത്ത് താൻ ഇങ്ങനെ പറഞ്ഞേനേയും, ഞാൻ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ അത് സഭയെയാണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ല, താൻ ഇസ്രായേലിനെ തന്നെയാണ് അർത്ഥമാക്കിയതെന്ന് വളരെ വ്യക്തമായി പറയുന്നു. താൻ അവരെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഇത് ചിത്രീകരിക്കാൻ ഞാൻ ഒരു ട്രെയിനിന്റെ ദൃഷ്ടാന്തം ഉപയോഗിക്കട്ടെ. ദൈവം ഒരു പ്രത്യേക പദ്ധതിയുമായി ലോകത്തിൽ ഓടുകയാണ്. അതിലൊന്ന് സങ്കീർത്തനം 2:6 വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ആ ട്രെയിൻ വരുന്നത് പിന്നീടായിരിക്കും. എന്നാൽ അതിപ്പോൾ പാളത്തിൽ നിന്നും മാറി സൈഡ് ട്രാക്കിലാണ് ഓടുന്നത്. പ്രധാന പാളത്തിൽ അവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്നു. എബ്രായലയൻ 2:10. അത് സൂചിപ്പിക്കുന്നത് വിശ്വാസികളെയാണ്, അഥവാ സഭയെ. ഈ ട്രെയിൻ യഥാസമയത്ത് സ്റ്റേഷനിലെത്തുമ്പോൾ ദൈവം ഇസ്രായേലിനെയും ഭൂമിയിലെ അന്നത്തെ ജാതീയ രാജ്യങ്ങളെയും സംബന്ധിച്ചുള്ള പരിപാടിയെ ദൈവം പ്രധാന പാളത്തിലേക്ക് കൊണ്ടുവരും. ആ ട്രെയിനിനെയും ദൈവം യഥാസമയത്ത് കൊണ്ടുവരാൻ പോകുന്നു. ദൈവത്തിന്റെ ടൈംപീസ് മറ്റൊന്നുമല്ല, അത് ഇസ്രായേലാകുന്നു. ഉറങ്ങുന്നവരെ ഉണർത്തി നിത്യപ്രഭാതം വേഗം വരാൻ പോകുന്നു എന്നറിയിക്കേണ്ടതിനായി ദൈവം ഈ അധ്യായത്തിൽ അലാറം ഓൺ ചെയ്യുന്നു. റോമലേഖനം 13:11-12 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്നുണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയയാൽ തന്നെ. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. ഭൂതകാല ചരിത്രത്തിൽ നിന്നും ഇസ്രായേലിന്റെ ആരംഭമാകുന്നു 1-ാം വാക്യത്തിൽ നാം കാണുന്നത്. നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവർ എന്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത കനി ഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. എന്റെ വാക്ക് കേൾപ്പീൻ. ദൈവം അലാറം ഓൺ ചെയ്യുന്നു. ദൈവത്തെ അറിയുവാനുള്ള ആഗ്രഹവും നീതിക്കായി വാഞ്ചിക്കുകയും ചെയ്യുന്ന ഇസ്രായേലിലെ ഓരോ നിഷ്കപട ഹൃദയത്തോടും ഉള്ള ഒരു വിളിയാണിത്. ദൈവം പറയുകയാണ്, ഉണരുക, എന്നെ ശ്രദ്ധിക്കൂ, എനിക്കൊരു പദ്ധതിയുണ്ട്. 2-ാം വാക്യം, നിങ്ങളുടെ പിതാവായ അബ്രഹാമെങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറായെങ്കിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു, അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ദൈവം പറയുകയാണ്, കൽദയിൽ വിഗ്രഹാരാധനയിൽ ആയിരിക്കുന്ന ആ അവസരത്തിൽ ഞാൻ അബ്രഹാമിനെ വിളിച്ചു. അവനിലൂടെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു എന്ന് നോക്കുക. ഇപ്പോൾ ഞാനിതാ നിങ്ങളുടെ ഹൃദയത്തിലും ജീവിതത്തിലും ചലനമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേലിന്റെ ഭാവിക്ക് വേണ്ടിയുള്ള വീക്ഷണമാണ് 4-ാം വാക്യത്തിൽ നാം കാണുന്നത്. എന്റെ ജനമേ എന്റെ വാക്ക് കേൾപ്പീൻ, എന്റെ ജാതിയെ എനിക്ക് ചെവി തരുവീൻ. ഉപദേശം എങ്കിൽ നിന്ന് പുറപ്പെടും, ഞാൻ എന്റെ ന്യായത്തെ വംശങ്ങൾക്ക് പ്രകാശമായി സ്ഥാപിക്കും. എന്റെ ജനം, അത് ഇസ്രായേലാകുന്നു. ഇത് അവർക്കുള്ള മഹത്വപൂർണമായ പ്രതീക്ഷയുടെ ഒരു പദമാകുന്നു. 5-ാം വാക്യം, എന്റെ നീതി സമീപമായിരിക്കുന്നു, എന്റെ രക്ഷ പുറപ്പെട്ടിരിക്കുന്നു. എന്റെ ഭുജങ്ങൾ വംശങ്ങൾക്ക് ന്യായം വിധിക്കും. ദ്വീപുകൾ എനിക്കായി കാത്തിരിക്കുന്നു, എന്റെ ഭുജത്തിൽ അവർ ആശ്രയിക്കുന്നു. എന്റെ നീതി സമീപമായിരിക്കുന്നു. നീതി ക്രിസ്തു ആകുന്നു, അവനാണ് നമ്മെ നീതിമാന്മാരാക്കുന്നത്. ദ്വീപുകൾ മനുഷ്യവർഗം അധിവസിക്കുന്ന സകല ഭൂഖണ്ഡങ്ങളുമാണ്. ദൈവം പറയുന്നു, എനിക്കൊരു രക്ഷയുണ്ട്, ഞാനത് അവരിലേക്ക് അയക്കും എന്ന്. എന്റെ ഭുജത്തിൽ അവർ ആശ്രയിക്കുന്നു. ദൈവത്തിന്റെ ഭുജം യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ നാം കാണാൻ പോകുന്നത് പോലെ ദൈവത്തിന്റെ രക്ഷയാകുന്നു. ചോദ്യം ഇതാണ്, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടു? ക്രിസ്തുവിങ്കലെ ആ വീണ്ടെടുപ്പിന്റെ ഭുജം നഷ്ടപ്പെട്ട ലോകത്തിന് വെളിപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ നഗ്നമായ ഭുജം ഭാവിയിൽ ഇസ്രായേലിന് വിടുവിക്കും എന്ന ദൂത് ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നു. 51-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിലേക്ക് ഞാൻ വരികയാണ്. 51:11, യഹോവയുടെ വിമുക്തൻ മാർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങി വരും. നിത്യാനന്ദം അവരുടെ തലയിൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും, ദുഃഖവും ഞരക്കവും ഓടിപ്പോകും. സിയോൻ യെരുശലേമിലെ ഭൂമിശാസ്ത്രപരമായ ഒരു സ്ഥാനമാണ്. ഇവിടെ ദൈവം പറയുന്നതിന്റെ അർത്ഥം എന്തെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. 14 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ, ബദ്ധനായിരിക്കുന്നവനെ വേഗത്തിൽ അഴിച്ചുവിടും, അവൻ കുണ്ടറയിൽ മരിക്കുകയില്ല, അവന്റെ ആഹാരത്തിന് മുട്ടുവരികയുമില്ല. തിരകൾ അലറുവാൻ തക്കവണ്ണം സമുദ്രത്തെ കോപിപ്പിക്കുന്നവനായി നിന്റെ ദൈവമായ യഹോവ ഞാനാകുന്നു, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു എന്റെ നാമം. ഭൂമിയുടെ അറ്റത്തു നിന്നും അവരുടെ പിതാവായ അബ്രഹാമിനെ ദൈവം കൊണ്ടുവന്നതുപോലെ ഇസ്രായേലിനെ ദൈവം സ്വദേശത്തേക്ക് മടക്കി കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. യിരെമ്യാ പ്രവാചകൻ പറയുന്നത് ഇതാണ്, ഇസ്രായേൽ ഗ്രഹത്തിന്റെ സന്തതിയെ വടക്ക് ദേശത്തു നിന്നും ഞാൻ അവരെ നീക്കിക്കളഞ്ഞിരുന്ന സകല ദേശങ്ങളിൽ നിന്നും പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന യഹോവയാണ് എന്ന് പറയുന്ന കാലം വരും. അവർ തങ്ങളുടെ സ്വന്ത ദേശത്ത് വസിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. മിസ്രയീമിൽ നിന്നുള്ള വിടുതലിനെ ഇസ്രായേൽ ഇനിയും ഓർക്കാതിരിക്കുന്ന ഒരു കാലം വരുന്നതാണ്. കാരണം ഭാവിയിലെ അവരുടെ വിടുതൽ അത്രമാത്രം ഉന്നതമായിരിക്കും. പ്രിയ സുഹൃത്തെ, ഇത് വളരെ ആശ്ചര്യകരമാകും. താങ്കൾക്ക് അതിനെ അങ്ങനെ ഒഴിഞ്ഞു മാറി അവഗണിക്കാനാവില്ല. ദൈവം പറയുന്നു, ഉണരുക, ഇതാണ് ഞാൻ ചെയ്യുവാൻ പോകുന്നത്. ഇസ്രായേലിന്റെ വർത്തമാനകാല അവസ്ഥയുടെ രൂപരേഖ. ഇസ്രായേലിന്റെ വർത്തമാനകാല അവസ്ഥയ്ക്ക് നമ്മോട് ചിലത് പറയാനുണ്ട്. ദൈവം ഇപ്പോഴും നമ്മോട് ഉണരുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. 17-ാം വാക്യം കൂടി നോക്കിക്കാട്ട്, യഹോവയുടെ കയ്യിൽ നിന്ന് അവന്റെ ക്രോധത്തിന്റെ പാനപാത്രം കുടിച്ചിട്ടുള്ള യെരുശലേമെ ഉണരുക, ഉണരുക, എഴുന്നേറ്റ് നിൽക്ക. നീ പരിഭ്രമത്തിന്റെ പാനപാത്രപുടം കുടിച്ച് വറ്റിച്ചു കളഞ്ഞിരിക്കുന്നു. താങ്കൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, ഇന്ന് യെരുശലേമിലേക്ക് ഒന്ന് നോക്കുക. അതൊരു കുഴപ്പം പിടിച്ച പട്ടണമാകുന്നു. അത് ദാവീദിന്റെ ഇഷ്ടസ്ഥാനമായിരുന്നെങ്കിൽ കൂടിയും, അത് ഭൂമിയിലെ ദൈവത്തിന്റെ പ്രിയപ്പെട്ട സ്ഥാനമാകുന്നെങ്കിൽ കൂടിയും, ഇപ്പോൾ അവിടെ സ്ഥിര താമസമാക്കുവാൻ എനിക്കൊട്ടും താല്പര്യമില്ല. എന്നാൽ ദൈവം അതിനെ മനോഹരമാക്കുന്നതാണ്, തന്റെ ജനത്തെ താൻ അവിടേക്ക് കൊണ്ടുവരുന്നതാണ്. ദൈവം പറയുന്നു, ഉണരുക, ഓ യെരുശലേമേ, ഞാനിതാ നിന്നെ ഒരു മഹാനഗരമാക്കുവാൻ പോകുന്നു. 22-ാം വാക്യം, നിന്റെ കർത്താവായ യഹോവയും തന്റെ ജനത്തിന്റെ വ്യവഹാരം നടത്തുന്ന നിന്റെ ദൈവവുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ പരിഭ്രമത്തിന്റെ പാനപാത്രം, എന്റെ ക്രോധത്തിന്റെ പാനപാത്രപുടൻ തന്നെ നിന്റെ കയ്യിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നു, ഇനി നീ അത് കുടിക്കുകയില്ല. അവൻ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞതുമൂലം ദൈവം അവരെ പരിഭ്രമത്തിന്റെ പാനപാത്രം നിർബന്ധമായി അവരുടെ ചുണ്ടുകളോട് അടുപ്പിച്ചിരുന്നു. എന്നാൽ താൻ ആ പാനപാത്രം നീക്കിക്കളയുന്ന ദിവസം വരാൻ പോകുന്നു. ന്യായവിധി നീക്കി ദൈവം അവരെ അനുഗ്രഹിക്കുന്ന ദിവസം വരാൻ പോകുന്നു. ദൈവം ഇസ്രായേൽ ജാതിയോടൊപ്പമാണെന്ന് എങ്ങനെ താങ്കൾക്ക് പറയാൻ കഴിയും? ഇക്കാലം അത്രയും ആ ദേശത്തിന്മേലും ജനതയിന്മേലും വന്ന ന്യായവിധിയുടെ വർഷങ്ങൾക്ക് ശേഷവും ദൈവം അവരെ അനുഗ്രഹിക്കുമെന്ന് വളരെ ഭംഗിയായി ദൈവജനത്തിൽ പറഞ്ഞിരിക്കുന്നു. ദൈവം വിജയം നേടും, അതാണ് താൻ ഇവിടെ നമ്മോട് പറയുന്നത്. 23-ാം വാക്യം, നിന്നെ ക്ലേശിപ്പിക്കുന്നവരുടെ കയ്യിൽ ഞാനത് കൊടുക്കും, അവർ നിന്നോട് കുനിയുക, ഞങ്ങൾ കടന്നു പോകട്ടെ എന്ന് പറഞ്ഞുവല്ലോ. അങ്ങനെ കടന്നു പോകുന്നവർക്ക് നീ നിന്റെ മുതുകിനെ നിലം പോലെയും തെരുവീതി പോലെയും ആക്കി വെക്കേണ്ടി വന്നു. ഇസ്രായേലിന്റെ ശത്രുക്കൾ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടില്ല. യഹൂദ വിരോധത്തിൽ മുതിർന്ന ഓരോ രാജ്യങ്ങളും വീണുപോയി. മിസ്രയീം, പേർഷ്യ, റോം, സ്പെയിൻ, ബെൽജിയം, ജർമ്മനി എന്നിവയൊക്കെ. ഈ അധ്യായം ഇന്ന് വിശ്വാസികളെ ജാഗരൂകരാക്കേണ്ടതാണ്. ദൈവം ഇസ്രായേലിനെ തെരഞ്ഞെടുത്തു എന്നും അവിടെ നടക്കുന്ന സംഭവങ്ങൾ നാം അന്ത്യനാളിനോട് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാകുന്നു എന്ന് മറക്കരുത്. മാത്രമല്ല, ഇന്ന് ഒരു പ്രത്യേക പ്രവചനവും നിവർത്തിയാക്കപ്പെടാത്തതായിട്ടില്ല. ദൈവത്തിന്റെ സ്വന്തം ജനം എന്ന് അവരെ വിശേഷിപ്പിക്കുന്നത് ദൈവം ലോകത്തിന് രക്ഷയൊരുക്കിയതായ മാർഗം, ആ മുഖാന്തരമാണവർ. അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിന് രക്ഷ കാണിച്ചു കൊടുക്കുന്നതായ നാം ഓരോരുത്തരും, അതായത് കർത്താവ് യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന നാം ഓരോരുത്തരും അതുപോലെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അത് നാം അവകാശപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ദൈവമായുള്ള ബന്ധത്തിൽ, കർത്താവായ യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ എത്ര മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നുണ്ട്? താങ്കളുടെ ജീവിതം അവന്റെ കരങ്ങളിൽ സമർപ്പിക്കപ്പെട്ടതാണോ? അവിടുത്തെ ഹിതം ചെയ്യുവാൻ താങ്കൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ജീവിതത്തെ ഒന്നുകൂടി പരിശോധിച്ചാട്ടെ.